ദൈവന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ആലോചന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 15:13, റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യം വിശുദ്ധ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരെ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം, സമൃദ്ധിയായ പ്രത്യാശയോടെ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം അവരെ ആശംസിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പദമാണ്, ഒരു വാക്യമാണ്. റോമാലേഖനം നമുക്കറിയാം, വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് ഒരു ഡോക്ടറിനായിട്ട് തന്നെ തെളിയിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. കർമ്മം കൊണ്ട് നീതീകരിക്കപ്പെടുവാൻ കഴിയും എന്ന് വിചാരിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി റോമാലേഖനത്തിൽ തെളിയിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 1-ാം അധ്യായം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജാതീയ ലോകത്തോട് പറയുന്നു, നിങ്ങൾ അദൃശ്യനായ ദൈവത്തിനെ ദൃശ്യമായ വസ്തുക്കളോട് ഉപമിച്ച്, ഇഴജാതി നാൽക്കാലി അങ്ങനെയുള്ള കാര്യങ്ങളോട് ഉപമിച്ച് ദൈവത്തിൻ്റെ തേജസ്സിനെ മനസ്സിലാക്കാതെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുവാൻ കഴിയാതെ പോകുന്നത് മൂലം ദൈവ കോപം നിങ്ങളുടെ മേൽ മുഴുത്തിരിക്കുന്നു എന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദജാതി, ദൈവം തിരഞ്ഞെടുത്ത യഹൂദജാതി, അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് തങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കോപമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, ജാതിയെ ദൈവം ന്യായം വിധിക്കും എന്ന് അറിയുന്ന യഹൂദനെ, ജാതി ചെയ്യുന്ന അതേ പാപം നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാതിയെ ന്യായം വിധിക്കുന്ന ദൈവം നിന്നെ ന്യായം വിധിക്കും എന്നുള്ളത് എന്തുകൊണ്ട് നീ മനഃപൂർവ്വമായി മറന്നു കളയുന്നു എന്ന് ചോദിക്കും, നമുക്ക് അവിടെ കാണുവാൻ കഴിയും. തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. യഹൂദനായാലും ജാതിയാണെങ്കിലും ഏത് പശ്ചാത്തലത്തിൽ വളരുന്ന വ്യക്തിയാണെങ്കിലും പാപത്തിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് ലോകത്തിൽ പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പാരമ്പര്യം കൊണ്ടോ കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിക്ക് ദൈവസ്ഥനിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്ന് താൻ അധ്യായങ്ങളിലൊക്കെ വാദിച്ച് തെളിയിച്ച് കാണിക്കുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ ദൈവദാസനായ പൗലോസ് പറയുന്നത് കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ട്, അവിടെ 8:1 നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് പിന്നെ എങ്ങനെ ദൈവക്രോധം ജനത്തിൻ്റെ മേൽ അതെ മുഴുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയും? രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇവിടെ പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കർത്താവുമായുള്ള ബന്ധമാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നാം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, നാളെ എന്താകുമെന്നുള്ളതല്ല, ഇന്ന് നാമും കർത്താവുമായുള്ള ബന്ധം എന്നുള്ളതാണ് ദൈവം നമ്മളെ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ പറയുവാൻ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവുമായുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിന്റെ ഒടുവിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിച്ച് നോക്കാം, നമ്മുടെ കർത്താവ് നമ്മളുമായുള്ള ബന്ധം എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ അവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ളവർക്ക്. അപ്പൊ അവിടെ കർത്താവുമായുള്ള അകലം എത്ര? എന്തെങ്കിലും അകലം പറയുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് ക്രിസ്തുയേശുവിൽ ആയിരിക്കുക എന്നാണ്. ക്രിസ്തുയേശുവിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവും ആയിരിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരകലവുമില്ല. ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഫിസിക്സ് പഠിച്ചിട്ടുള്ളവരാണല്ലോ, അവിടെ കാണുവാൻ കഴിയും മിറർ, ഓബ്ജക്റ്റ്, ഇമേജ് ഇത് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കാണുവാൻ കഴിയും. സെർട്ടൻ പോയിന്റിൽ വരുമ്പോൾ ഇമേജും ഓബ്ജക്റ്റും വ്യത്യാസമില്ലാതെ ഒരു 0 degree, അതിൻ്റെ ലെങ്ത് 0 വരുന്ന ഒരു ഘട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മൾ നമ്മുടെ കർത്താവുമായുള്ള അകലം കുറഞ്ഞ് 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 0 വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവും നമ്മളുമായുള്ള ബന്ധം പൂർണ്ണമായി ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നാം നമ്മുടെ കർത്താവുമായിട്ട് എന്തെങ്കിലും അകലമുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി ഒന്ന് പരിശോധിച്ച് നോക്കാം എത്ര അകലമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ചിലർ വിചാരിക്കും എനിക്ക് പൈസ കുറവായതുകൊണ്ട് ദൈവം ഇപ്പോൾ എന്നോട് അകന്നു നിൽക്കുകയാണ്, അല്ലെങ്കിൽ സുഖമില്ലാത്തതുകൊണ്ട് അകന്നു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റുന്നത് നിങ്ങളുടെ പാപമത്രേ, അകൃത്യങ്ങളത്രേ. അതേ, ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ തക്കൊണ്ണം കഴിയും. അപ്പോൾ ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റുന്നത് നമ്മുടെ അകൃത്യം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ഒരു ശക്തിക്കും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ തക്കൊണ്ണം കഴിയത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന അകൽച്ച വരുമ്പോൾ ദൈവം പറയുന്നത് നീ അങ്ങ് മാറിപ്പോകുവാനല്ല, ദൈവത്തിനകത്ത് പറയുന്നത് നിങ്ങൾ എന്നോടടുത്തു വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. പുതിയ നിയമത്തിൽ തന്നെ സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശം കാണുവാൻ കഴിയും. യാക്കോബിൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കം ടു മീ, നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിനോട് അടുത്തു വരുവാൻ ആഗ്രഹിച്ചാൽ അവൻ നമ്മളിൽ നിന്ന് പുറകോട്ട് മാറിപ്പോകുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ, അവൻ നമ്മൾ അടുത്തു വരുവാൻ ആഗ്രഹിച്ചാൽ അവൻ നമ്മളോട് അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത് നമ്മൾ അവൻ്റെ അടുത്തേക്ക് നടക്കുവാൻ ഒരുങ്ങുമ്പോൾ, നമ്മൾ ആദ്യത്തെ ചുവട് വെച്ച് കഴിയുമ്പോൾ നമ്മളെക്കാൾ സ്പീഡിൽ അവിടുന്ന് ഇങ്ങോട്ടും വരും. അതാണ് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആളിൻ്റെ കഥ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയി, അവനൊന്ന് ട്രൈ ചെയ്ത് ലോകത്തിലെ മറ്റ് ജീവിതങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ ഒടുവിൽ അവന് മനസ്സിലായി, ഇല്ല, എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ തന്നെ ജീവിക്കുന്നതാണ് നല്ലത്. ജീവിതത്തിലെ ഏറ്റവും ശൂന്യമായ അവസ്ഥയിൽ അവൻ്റെ ജീവിതം എത്തിച്ചേർന്നു. അവിടെ ഒരു നേരം ആഹാരത്തിന് പോലും വകയില്ലാത്ത സാഹചര്യത്തിൽ അവൻ ചെന്നു ചേർന്നു. ഒടുവിൽ അവൻ വിചാരിച്ചു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എന്ത് സന്തോഷമുണ്ടായിരുന്നു, അവിടെ ഞാൻ പോരുന്നത് ഏറ്റവും കഷ്ടമായി പോയി എന്ന് തനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ അവൻ തീരുമാനിച്ചു, ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പൻ്റെ വീടുമായിട്ട് അകന്നുപോയ അകൽച്ച അവന് മനസ്സിലായി. ഇനി എങ്ങനെ എനിക്ക് മടങ്ങി ചെല്ലുവാൻ കഴിയും? മടങ്ങി ചെല്ലുവാനുള്ള റൂട്ട് അവന് മനസ്സിലായി. വേറെ ഒരു കാര്യവും പറഞ്ഞു കഴിയത്തില്ല. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പനോട് പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. അപ്പൻ്റെ വീടുമായിട്ടുള്ള അകലം കുറച്ച് എങ്ങനെയെങ്കിലും അപ്പൻ്റെ വീടിൻ്റെ അകത്ത് കയറുവാൻ ആഗ്രഹിക്കുന്ന മകൻ മറ്റ് ജസ്റ്റിഫിക്കേഷൻ ഒന്നും പറഞ്ഞു നിരത്തി അതേ അപ്പനെ വശീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ അവൻ പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അടുത്തവൻ പറയുന്നത് ഇനി നിന്റെ മകനെന്ന് ഞാൻ വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, അതെനിക്ക് പറ്റത്തില്ല, ആ നിലയിൽ ഒന്നും കയറുവാൻ തക്കൊണ്ടൊക്കെ പറ്റുകയില്ല. പിന്നെ അവൻ പറയുന്നത് ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഞാൻ പുറത്തായാലും ജോലി ചെയ്യണം, ആ ജോലി അവിടെ ചെയ്തിട്ട് പോലും എൻ്റെ ആഹാരത്തിന് വക കിട്ടുന്നില്ല, നിന്റെ വീട്ടിലെ കൂലിക്കാർ ശേഷിപ്പിക്കുന്ന ആഹാരമുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഈ വീട്ടിനകത്ത് നിനക്കുള്ള അനേക സെർവൻസിന്റെ കൂട്ടത്തിൽ ഒരു സെർവൻ്റായിട്ട് കഴിഞ്ഞുകൊള്ളാം, എന്നാലും അപ്പൻ്റെ വീട്ടിനകത്ത് എനിക്കൊരു പ്രവേശനം ലഭിക്കണമെന്ന് പറഞ്ഞ് വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മടങ്ങി വരവിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് അവൻ ഇരുന്ന സ്ഥലത്തു നിന്ന് തിരിച്ച് റിപ്പൻറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തു വരുന്ന യാത്രയിൽ മുമ്പോട്ട് വരുമ്പോൾ അവനെ ദൂരത്ത് നിന്ന് അപ്പൻ കാണുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ആ അപ്പൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നു? നമുക്ക് കഥയെല്ലാം അറിയാവുന്ന ആയതുകൊണ്ട് ആ ഭാഗം എടുക്കണ്ട. എങ്ങനെയായിരുന്നു? കോപാക്രാന്തനായിരിക്കുന്ന ഒരപ്പനെയാണോ അവിടെ കാണുന്നത്? പ്രൈസ് ദി ലോർഡ്. ഗർജിച്ച് നോക്കുന്ന ഒരപ്പനെയാണോ കാണുന്നത്? പ്രൈസ് ദി ലോർഡ് അല്ല. അവിടെ എഴുതിയിരിക്കുന്ന മടങ്ങി വരുന്ന മകൻ നടന്നു വരുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടിച്ചെല്ലുന്ന അപ്പനെയാണ് കാണുന്നത്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ എന്നോട് അടുത്തു വരുവീൻ എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരാം. ഹല്ലേലൂയ. ഞാനും എൻ്റെ ദൈവവുമായുള്ള അകലം എനിക്ക് കുറയ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അതേ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് നടക്കുവാൻ നമ്മൾ തുടങ്ങിയാൽ അവൻ നമ്മളോട് രണ്ട് സ്റ്റെപ്പ് അടുത്തു വരും. ഹല്ലേലൂയ. അപ്പോൾ മൊത്തത്തിൽ മൂന്ന് സ്റ്റെപ്പ് അകലമാണ് കുറയുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്പ് വന്നപ്പോൾ മൂന്ന് സ്റ്റെപ്പ് അകലം കുറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാൾ താല്പര്യത്തോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തെയാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയുന്ന. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസ്നേഹം നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മളും നമ്മുടെ ദൈവവുമായിട്ട് എന്തെങ്കിലും അകലമുണ്ടോ? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ തന്നെ ആയിരിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തുവിലായി ജീവിപ്പാൻ തക്കവണ്ണം ഉപദേശത്തെ കൊടുത്ത് മുമ്പോട്ട് വരുമ്പോൾ, പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നു 12:1, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ ക്രിസ്തുവിൽ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് തുടർന്നുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സ് മാത്രം കൊടുക്കുന്നതല്ല, നിങ്ങളുടെ ചിന്ത മാത്രം കൊടുക്കുന്നതല്ല, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഹോൾ പേഴ്സണാലിറ്റി നിങ്ങളെ തന്നെ ദൈവത്തിന് അർപ്പിച്ചാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെ ജീവിക്കുവാൻ ഒരു മനുഷ്യന് കഴിയുമോ ഈ ലോകത്തിൽ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തിലെ നമ്മൾ നേരിടേണ്ട ഒരുപാട് കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണോ അതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തന്നെ ഒരു ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് എന്ന് നമുക്ക് തോന്നും. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിനായി അർപ്പിക്കപ്പെട്ടവരായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്ന, വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരോട് അവരുടെ ജീവിതയാത്രയ്ക്ക് ആശംസയായി പറയുന്ന വാക്യമാണ് നമ്മളോട് വായിച്ചത്. ആ വാക്യം ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എങ്ങനെ ഈ ഒരു യാത്ര ഈ ഭൂമിയിൽ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഈ യാത്രയ്ക്ക് വേണ്ടി, വിശ്വാസ യാത്രയ്ക്ക് വേണ്ടി പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. We have a great God who gives blessed hope in our life. Praise the Lord. എങ്ങനെ എനിക്ക് സാധിക്കും കർത്താവെ, ഞാൻ അവിടെ ഒരു ചെറിയ കള്ളം പറഞ്ഞില്ലെങ്കിൽ how can I go forward? Praise the Lord. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അതെ, നീ താണു പോകും, നിനക്ക് അവിടെ സർവൈവ് ചെയ്യുവാൻ കഴിയില്ലെന്ന് ലോകം പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇല്ല, അവിടെ നിനക്ക് സർവൈവ് ചെയ്യുവാൻ തക്കവണ്ണം നിനക്ക് ഹോപ്പ് തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ഏത് പരിതസ്ഥിതിയിലും നമുക്ക് പ്രത്യാശിക്കുവാൻ തക്കവണ്ണം മതിയായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. മെറ്റീരിയലായി നമുക്ക് എന്ത് ഉണ്ട് എന്നുള്ളതല്ല, അതല്ലെങ്കിൽ മറ്റ് ഫിലോസഫിക്കലായിട്ട് നമുക്ക് എന്തോ ഉണ്ട് എന്നുള്ളതല്ല, അതിലുപരിയായി നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ആത്മീയമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അതെ വിജയമെന്ന് പറയുന്നത്. ഇവിടെ പ്രത്യാശ നൽകുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഏതറ്റം വരെ ഈ ദൈവത്തിന് നമുക്ക് പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം കഴിയും? പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ഞാൻ അങ്ങക്ക് വളരെ ചുരുക്കി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ, എവിടം വരെ ലോകത്തിന് തരുവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നോ അതിനപ്പുറത്ത് നാം എഴുതിയിടുക, അതിനപ്പുറത്ത് ദൈവത്തിന് തരുവാൻ കഴിയും. അത് ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, എവിടം വരെ കഴിയൂ, ഈ ലോകപ്രകാരം എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. പ്രൈസലോ. നമ്മുടെ ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ നമുക്ക് തരാവുന്ന കൺസൾട്ടൻസ് തരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതനായ ഒരു റിസോഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയെന്നിരിക്കട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാം ചെക്ക് ചെയ്തെല്ലാം നോക്കി, നമ്മുടെ ഫയലുകളെല്ലാം പരിശോധിച്ച്, നമ്മുടെ വിഷയമെല്ലാം പഠിച്ചതിന് ശേഷം, ഓ, ഇനി ഒരു ഹോപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിരിക്കട്ടെ, അങ്ങനെ പറയുന്ന സാഹചര്യം എത്രയോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അപ്പുറത്ത് ദൈവ പൈതലേ നീ എഴുതിയിടുക. After getting that so-called report, there also we can say that we can have hope in our Lord. നമുക്ക് നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. ആത്മീയ വിഷയമായിക്കൊള്ളട്ടെ, ഭൗതിക വിഷയമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, അതിൻ്റെ അപ്പുറത്ത് പ്രത്യാശ നൽകുവാൻ, നമ്മളെ റീജനറേറ്റ് ചെയ്യിപ്പിക്കുവാൻ, റിസോഴ്സ് പകർന്നു തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ നാളത്തെ ആത്മീയ ജീവിതത്തിൽ നിന്ന് അനേക അനുഭവങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയുവാൻ തക്കൊണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ അതെ ചെയ്തിട്ടുണ്ട്. ഈ സമയങ്ങളിലത് ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അവിടെ മലയാളികളല്ലാത്ത വിശ്വാസികളൊക്കെ ഉണ്ടെന്ന്. ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ ദൈവം അതിനുള്ള വഴികൾ തുറന്നൊക്കെ വളരെ പ്രത്യേകമായ രീതിയിലാണ്. ഞങ്ങൾ പാർക്കുന്ന ദാദർ എന്ന സ്ഥലത്തിന് വളരെ അടുത്ത് ഒരു 3-4 kilometers അപ്പുറത്ത് വടാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ബോംബെ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. അവിടെ ഒരു നേപ്പാളി കോളനിയിൽ ദൈവം ഒരു വഴി തുറന്നു 2001. അവിടെ നമ്മുടെ നല്ലൊരു കൂട്ടായ്മയുണ്ട്. അവിടെ ഒരു വഴി തുറന്നത് ഒരു 61 years അന്ന് 61 years ദുർഗ എന്ന് പറയുന്ന ഒരു മാതാവ്, അവർ ക്യാൻസർ രോഗത്താൽ പിടിപെട്ട് ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് ഒരു സ്ലമ്മിലുള്ളവരാണ്. അവർക്കുള്ള പൈസയും ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെല്ലാം എടുത്ത് ഒരു 1.5 lakhs ഉണ്ടാക്കി ഒരു അവർ സർജറിയൊക്കെ കഴിഞ്ഞ് അവരുടെ മെയിൻ ഇൻഡസ്ട്രീനെ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് സക്സസ് ആയില്ല. അവരോട് പറഞ്ഞു, നിങ്ങളിനി വീട്ടിൽ പോകുന്ന 2 days മരിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ആളുകളൊക്കെ വിളിച്ച് കാണിച്ച് അങ്ങനെ പോകാൻ. അവർ ഒരു അസ്ഥിപഞ്ജരമായ ഒരു സ്ത്രീയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരോട് ആരോ പറഞ്ഞു, ഈസായി ലോകിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മകൾ, അവർ ജാനകി എന്ന് പറഞ്ഞ സ്ത്രീ, ഞങ്ങളുടെ ഒരു സഹോദരൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ തറയൊക്കെ തുടയ്ക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ അവർ ത്രൂവിൽ പറഞ്ഞറിഞ്ഞ് ഞങ്ങളെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഒരു സ്ലമ്മിലാണ്, മഴക്കാലമാണ്, പോയി ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ ആകെ സ്ലമ്മിൽ ഇത്രയുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ചാക്കൊക്കെ ഇട്ട് അതിനകത്ത് ഈ തള്ള ഇങ്ങനെ ഒരു അർത്ഥ ബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അവരെ മരണം കാത്ത് മറ്റ് മക്കളെല്ലാം നിൽക്കുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടുത്തെ ഇന്ത്യൻ റിലീജിയസ് കസ്റ്റം നമുക്കറിയാമല്ലോ. ഒരു ഗുരു വന്നു എന്നുള്ള നിലയിൽ അവരെല്ലാം ഞങ്ങളുടെ കാലേ വീഴാൻ തുടങ്ങി. ഞങ്ങൾ അവരെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ദൈവത്തിൻ്റെ വചനമൊക്കെ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, കർത്താവ് അവർക്ക് പൂർണ്ണമായി വിടുതൽ കൊടുത്തു. പ്രൈസ് ലോർഡ്. ഞങ്ങളൊരു ബുധനാഴ്ച അവിടെ ചെന്നത്, ആ നാൾ മുതൽ ഇന്ന് വരെയും ബുധനാഴ്ച ആ വീട്ടിൽ വർഷിപ്പ് നടക്കുന്നു. ആ വീട്ടിലെ വിഗ്രഹങ്ങളെല്ലാം മാറ്റി, ആ തള്ളയും ആ കുടുംബവും, ആ കുടുംബത്തെ അഞ്ച് പേരുണ്ട്, അവരെല്ലാം സ്നാനപ്പെട്ടു. അവർ മാത്രമല്ല, ആ വീട്ടിൽ വെച്ച് ഒരു 10-30 പേരുള്ള ഒരു കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ചുറ്റുപാടിന് പലരും സ്നാനപ്പെടുവാനിടയായി. അതുകൂടാതെ തന്നെ 10, 65, 70 കുഞ്ഞുങ്ങൾ വരുന്ന ഒരു സ്ലം സൺഡേ സ്കൂൾ ഞങ്ങളവിടെ നടത്തുന്നുണ്ട്. അതും വെനസ്ഡേ തന്നെയാണ്. വെനസ്ഡേയിൽ ഒരു 6 മുതൽ 7 വരെ, അതിനുശേഷം മീറ്റിംഗ്. അപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് സ്വയം ഉദാഹരണം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ലോകത്തിൽ എവിടം വരെ നമുക്ക് ഹോപ്പ് തരുവാൻ കഴിയുള്ളൂ, അതിനപ്പുറത്ത് ഹോപ്പ് തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ അതേ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനം ഞങ്ങളായിരിക്കുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായിട്ട് ഇത് കാണുവാൻ തക്കണം ഇടയായിത്തീരും. ആത്മീയമായ ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഞാൻ വിശ്വാസത്തിൽ വന്ന ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ജ്യേഷ്ഠനൊരു മകനുണ്ടായി. അവൻ്റെ മാമോദിസ നടക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയും എൻ്റെ വീടും തൊട്ട് ഫേസ് ടു ഫേസ്. ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന്. ഞാൻ ആ പള്ളിയിൽ തന്നെ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന ഒരാളാണ്. അവിടുന്ന് ചില ഉപദേശങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോരുന്ന. അപ്പോൾ ഈ മാമോദിസ നടക്കുന്ന സമയത്ത് ബന്ധുക്കളും, ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൊച്ചുമകന്, ബന്ധുക്കളും സ്നേഹിതരും എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും വലിയ ഒരു ആഘോഷമായിട്ട് അതിനെ ആഘോഷിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ അതിന് പോകണോ വേണ്ടായോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജ്യേഷ്ഠൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നമ്മൾ സ്നേഹബന്ധമൊന്നും വിടരുതെന്നും പറഞ്ഞ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പോകാതിരുന്ന് കഴിഞ്ഞാൽ ആകപ്പാട് അവിടെ വലിയ ഗ്യാപ്പാവും, വലിയ പ്രശ്നമൊക്കെ ആകും. അപ്പം എങ്ങനെ ഇത് സെറ്റിൽ ചെയ്യുമെന്ന് വിചാരിച്ച് വളരെ ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവ് ഇതിനൊന്നും മുടക്കം വരാതെ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, നീ അവരോടുകൂടെ ചേരുകയല്ല, അവർ നിന്നോടുകൂടെ ചേരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ അങ്ങോട്ട് പോകണ്ടെന്നുള്ള ആദ്യം ഞാൻ മനസ്സിലാക്കി അന്നത്തെ ആ പശ്ചാത്തലത്തിൽ. ഞാൻ ആ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ മദർ സൈഡിലും ഫാദർ സൈഡിലും അതുപോലെ ജ്യേഷ്ഠൻ്റെ ബന്ധുക്കാരും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പോകാഞ്ഞ സമയത്ത് അവരെല്ലാം തിരിച്ചു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ആ സമയത്ത് ഞാൻ അവരെല്ലാം പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ വളരെ മുട്ടിപ്പായി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ യു ഹാവ് ടു പ്രൂഫ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ചില വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ആ മകനൊരു 18 വയസ്സായപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ മകനെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആ മകനെയും അവൻ്റെ അപ്പനെയും അമ്മയും എല്ലാം കൂടെ ബോംബെ വെച്ച് സ്നാനപ്പെടുത്താൻ ദൈവം ഇടയാക്കിയത്. ഇന്ന് അവനൊരു നല്ല വർഷിപ്പ് ലീഡറാണ്. അതുപോലെ അവരെല്ലാം ദൈവകൃപയിൽ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഉപദേശത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിന്നാൽ മാനുഷികമായ ചിന്തയിൽ അതിൻ്റെ അപ്പുറത്ത് എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. അത് ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, നമ്മൾ ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൃപയ്ക്കായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നാൽ നിശ്ചയമായും അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം പ്രത്യാശയിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ആയിരിക്കുന്നത്? വാട്ട് ഈസ് അവർ ഹോപ്പ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശയെ അളക്കുന്നത് നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. ഇങ്ങനെ സഭായോഗത്തിൽ നമ്മളെല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്ന് പാട്ട് പാടുമ്പോഴല്ല നമ്മുടെ പ്രത്യാശയുടെ അളവിനെ അളക്കുന്നത്. തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് 1 തെസലോനി 4 അധ്യായത്തിൽ അവരോട് എഴുതുന്നൊരു ഭാഗം നമുക്കറിയാമല്ലോ. അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു പ്രോബ്ലം ഉണ്ടായി. പ്രോബ്ലം ഉണ്ടായ സമയത്ത് പൗലോസ് അവർക്ക് ലേഖനം എഴുതുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശ ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ചില കാര്യങ്ങൾ അവരെ എഴുതിയറിയിക്കണം. അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയപ്പോൾ അവരുടെ കാര്യം എന്താകുമെന്ന് വിചാരിച്ച് ദുഃഖിക്കുന്ന ആളുകൾക്കാണ് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതുകയാണ്, അവിടെ എഴുതുന്ന വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അവരുടെ പ്രോബ്ലത്തിൻ്റെ നടുവിൽ അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെയായിക്കഴിഞ്ഞു, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. നമ്മളാണ് ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരുന്നവരാണ്. ആരാധനയ്ക്ക് വരുന്ന നമുക്കും ഈ ആരാധനയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത വേറൊരാൾക്കും ഒരേ പ്രശ്നം ഉണ്ടായിരിക്കട്ടെ, ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മളുടെയും അവരുടെയും റിയാക്ഷൻസ് ആണ് നമ്മുടെ ഉള്ളിലെ പ്രത്യാശയുടെ അളവിനെ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. എനിക്കും അതെ, അതുപോലെ ഞാൻ അറിഞ്ഞ ദൈവത്തെ അറിയാത്തൊരു വ്യക്തിക്കും ഒരേ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തോടെ ഞാനും ആ വ്യക്തിയും റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ്റെ അളവിൻ്റെ വ്യത്യസ്തത, ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് അ സർട്ടൺ പെർസെൻറ്റേജസ്. ദാറ്റ് ഡിഫറൻസ് ഓഫ് പെർസെൻറ്റേജ് ഈസ് ദ മെഷർ ഓഫ് അവർ ഹോപ്പ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനും അയ്യോ എന്ന് പറഞ്ഞു, അവരും അയ്യോ എന്ന് പറഞ്ഞു, രണ്ടും അയ്യോ ആണെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിലെ പ്രത്യാശയുടെ അളവെന്താണ്? ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. തെസലോനിക്കയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവരുടെ വചനവുമായി അവർക്കുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ബെറിയൻസുമായി കമ്പയർ ചെയ്ത് പൗലോസ് എഴുതിയിട്ടുണ്ട്. അതായത് ബെറിയൻസ് തെസലോനിക്കക്കാരെക്കായി നല്ലവരായിരുന്നു, അവർ വചനം കേൾക്കുക മാത്രമല്ല പരിശോധിക്കുന്നവരായിരുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് തെസലോനിയൻസ് വചനം കേൾക്കത്തെ ഉള്ളായിരുന്നു, പരിശോധിക്കുകയോ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചെയ്യുന്നത്. സഭായോഗത്തിൽ വന്ന് വചനം കേട്ട് അല്ലേലിയ എന്ന് പറഞ്ഞ് അങ്ങ് പോവും, പിന്നെ അടുത്ത ആഴ്ച വരുമ്പോഴാണ് പുസ്തകം എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ഞാൻ ചിന്തിക്കുക, എൻ്റെ ഭാവനയുള്ള ചിന്തയാണ് തെസലോനിയൻസ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ, വാട്ട് ക്യാൻ വി ഡു, ഹൗ ക്യാൻ ഐ ഗോ ഫോർവേഡ്, ഇതൊന്നും മനസ്സിലാക്കാതെ ആകെ മറ്റുള്ളവരെ പോലെ പരിഭ്രാന്തിപ്പെട്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഉള്ളിലെ പ്രത്യാശയുടെ അളവാണ് പ്രതിസന്ധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു സ്നേഹിച്ച ഒരു ഭവനത്തിലെ പ്രശ്നത്തെ നമുക്ക് കാണുവാൻ കഴിയും. യേശു സ്നേഹിച്ച ബെഥനിയിലെ ആ ഭവനം, മാർത്ത മറിയാമക്ക അറിയാമല്ലോ, അവിടെ പലപ്പോഴും കർത്താവ് പോവുകയും ആ കർത്താവ് അവരുടെ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കാതെ അനുഭവിക്കുകയൊക്കെ ചെയ്തതാണ്. അവരുടെ പ്രിയ സഹോദരൻ ലാസർ മരിച്ച സമയത്ത്, ലാസറിന് രോഗമായി കിടന്നപ്പോൾ, അതിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ലാസറിന് സുഖമില്ലാതായിരുന്നപ്പോൾ തന്നെ യേശുവിന് ഒരു മെസ്സേജ് കൊടുത്തു. യേശുവിന് മെസ്സേജ് കൊടുക്കുന്ന ആ മെസ്സേജിൻ്റെ സ്റ്റൈല് ശ്രദ്ധിച്ചാൽ യേശു അവരുമായുള്ള ബന്ധം എത്ര വലുതായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത് നിനക്ക്, 3 വാക്യം, അവർ മെസ്സേജ് കൊടുക്കുന്ന, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. പ്രൈസ്. അപ്പം ഇന്നടുത്തുന്നോ ഇന്ന ആളെന്നോ ഒന്നും ഉള്ള വിശാലമായില്ല, നിനക്ക് പ്രിയനായവൻ. കാര്യം കർത്താവിന് ആ ഭവനവുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അനേക ഭവനങ്ങൾ ആ കാലത്ത് കർത്താവിന് തുറക്കാതിരുന്നപ്പോൾ ഈ ഭവനത്തിൽ പോകുകയും ആശ്വസിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിന് സുഖമില്ലാതായിരുന്നപ്പോൾ അറിയിച്ചു, പക്ഷേ കർത്താവ് വന്നില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു കർത്താവ് വിഷയത്തെ ഹാൻഡിൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവൻ മരിച്ചു അടക്കി ചില ദിവസം കഴിഞ്ഞു വീണ്ടും കർത്താവ് ആ ഭവനത്തിലേക്ക് വരുന്ന രംഗം അവിടെ കാണുവാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20 വാക്യത്തിൽ വരുമ്പോൾ, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. പ്രീസ്ലം, യേശു വരുന്ന സിറ്റുവേഷൻ നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സുഖമില്ലാതിരുന്നപ്പോൾ അറിയിച്ചു, ആ സമയത്ത് വന്നില്ല, പിന്നെ ശവസംസ്കാരത്തിന് പോലും വന്നില്ല. അതും കഴിഞ്ഞ്, അടക്കം കഴിഞ്ഞ് വീണ്ടും ഞാൻ വിചാരിക്കുന്നത് യഹൂദന്മാര് മുഴുവൻ ഇവരുടെ ശുശ്രൂഷ, ഈ കുടുംബത്തെ കർത്താവിനെ ഇവിടെ കയറ്റിയതിനുള്ള ചോദ്യം ചെയ്യലും, അതെ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയും അവരെ നിന്ദിക്കുകയും ചെയ്തതിൻ്റെ മധ്യത്തിലായിരിക്കും നിശ്ചയമായിട്ടും കർത്താവ് അവിടേക്ക് വന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ സമയത്ത് കർത്താവ് വരുന്നു എന്ന് കേട്ടപ്പോൾ ഇവർ രണ്ട് സഹോദരിമാരായിരുന്നല്ലോ അവിടെ, ആരാ ഓടിച്ചെന്നേ? മാർത്ത ഓടിച്ചെന്നു, മറിയോ വീട്ടിലിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറിയോ ഓടിച്ചെന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ ആദ്യം അവിടെ അത് മാത്രം വായിക്കാൻ നമുക്ക് തോന്നും മറിയ കർത്താവിനെ രണ്ട് പറയാൻ വേണ്ടിയാണ്. കാര്യം മാർത്തയെക്കുറിച്ച് മാർത്ത ഓടിച്ചെന്ന് പറഞ്ഞ് മാർത്തയെക്കുറിച്ച് മാർത്തയ്ക്ക് വലിയ ആത്മീയമൊന്നും ഇല്ലാത്ത ആളെന്നാണ് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൾ ഓടുന്ന കണ്ടാൽ തോന്നും ഇവൾ കർത്താവിനെ എന്തെങ്കിലും പറയാനായിരിക്കും പോകുന്നതെന്ന്. എനിവേ, പോയത് പറയാനൊന്നുമല്ലായിരുന്നു. അവിടെ വായിക്കുന്നത് ആ കർത്താവിൻ്റെ അടുത്ത് പോയി സംസാരിക്കും, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഏതായിരുന്നാലും ഈ മാർത്ത ഓടിപ്പോയല്ലോ. മറിയെക്കുറിച്ച് അറിയിക്കുന്ന അവൾ മറിയയോ വീട്ടിലിരുന്നത്. ഞാൻ ചിന്തിക്കുന്നത് കർത്താവ് വരുന്നു എന്ന് കേട്ടപ്പോൾ മറിയ വീട്ടിൽ ഇരുന്നത്, ഓ ഇനി എന്തോ ചെയ്യാനാ, വരുന്നേ വന്നിട്ട് പോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കാം. കാര്യം ഒരുപാട് കേട്ടിട്ടുള്ളവൾ അവളാണ്. മാർത്ത അത്രയൊന്നും കേൾക്കാൻ സമയമില്ലായിരുന്നു. ഒരുപക്ഷെ അവൾ കേട്ടത് തന്നെ ആയിരിക്കാം അവളുടെ മനസ്സ് ഇനിയും കർത്താവിനെ ഫേസ് ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുന്നത്. എനിഹാവ് മാർത്ത ഓടിച്ചെന്നു മാർത്ത കർത്താവിനോട് പറയണ, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കർത്താവ് അവളോട് പറയുന്നു, ഇല്ല, നിന്റെ സഹോദരൻ ജീവിക്കും. ഉടനെ അവൾ പറയുകയാണ്, ആ ആയിനോ ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ, അറ്റ് ദ ലാസ്റ്റ് ഡേ ഓഫ് റിസറക്ഷൻ ഹീ ഷാൽ റിസറക്ട്, അത് ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ അവക്കുള്ള തിരിച്ചറിവ്, ഒന്ന്, കഴിഞ്ഞ കാലത്തിൽ കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ അതെ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അതായത് രോഗികളെ സൗഖ്യമാക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് യേശുവിൻ്റെ. അപ്പൊ കർത്താവ് രോഗിയായിരിക്കുന്ന സമയത്ത് നീ വന്നിരുന്നെങ്കിൽ വിടുവിച്ചേനെ എന്ന് അവക്കറിയാം. അതായത് കഴിഞ്ഞ കാലങ്ങളിലെ ദൈവത്തിലെ പ്രവൃത്തികളെ അവൾ അക്നോളജ് ചെയ്യുന്നു. മാത്രമല്ല മുമ്പോട്ട് നോക്കിക്കൊണ്ട് അവൾ പറയുന്നത്, ഒടുവിലത്തെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഫെയ്ത്തും അവൾ മുറുകെ പിടിക്കുന്നു. അന്ന് ഡിഫറെൻറ്റ് ടീച്ചിങ് ഉണ്ട്. ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, ഈ കാണുന്നതൊക്കെയുള്ള ജീവിതം എന്ന് പറയുന്നവരുണ്ട്. സാധുക്കിയുടെ ഫാരസീസ് അവരുടെ ടീച്ചിങ്സിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിരുദ്ധ ഉപദേശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ മാർത്ത അത് വിശ്വസിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ചവർ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ നിന്ന മാറ്റുവാൻ യേശുവിന് വല്ലതും ചെയ്യുവാൻ പറ്റുമെന്ന് കടന്ന് വിശ്വസിക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അവൾ പറയുകയാണ്, ഒടുവിലത്തെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ യേശുവിന് അവളോട് പറയുവാനുള്ളത്, മറിയേ റിസറക്ഷന് വേണ്ടി നീ ഒടുവിലത്തെ നാളിലേക്ക് കാത്തിരിക്കുകയാണോ? ഇന്നത്തെ പ്രശ്നത്തിൽ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലയോ? പ്രൈസ് ദ ലോർഡ്. നിന്നോട് ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന് വേണ്ടി നീ ആ ഒടുവിലത്തെ ദിവസം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നിന്റെ നിന്ന മാറ്റി തരുവാൻ ഇന്ന് യഹൂദന്മാരുടെ മുമ്പിൽ നിങ്ങളെ നിന്ദിക്കപ്പെടുന്ന നിന്റെ പ്രയാസം, നിന്റെ വേദന, നിന്റെ ദുഃഖം മാറത്തക്കവണ്ണം ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ തരുവാൻ കഴിയുന്നവനാണ് നിന്നോട് സംസാരിക്കുന്നുള്ള നഗ്നസത്യവൻ തുറന്നു പറയുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഇങ്ങനെ ആയിത്തീരാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. നമ്മളത് ഓർക്കുന്നു, നമ്മളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഇങ്ങനെ പ്രശ്നത്തിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിലും അങ്ങ് അനധിവിദൂര ഭാവിയിൽ എനിക്കൊരു നല്ല ഫ്യൂച്ചർ ദൈവം തരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നാൽ പലപ്പോഴും ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ ഞാൻ എങ്ങനായിത്തീരും, എന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യാകുല ചിന്തയിലായി പോകാറുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തിലെ ദൈവപ്രവൃത്തി നമ്മൾ ഓർക്കും. അതേ സമീപ അതേ അടുത്ത കാലഘട്ടത്തിൽ ആ ഫ്യൂച്ചറിൽ ദൈവം പ്രവർത്തിക്കുമെന്നും അറിയാം. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ ഈ പ്രസന്റ് ടെൻസിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് സംശയിക്കുന്ന അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോകാറില്ലേ? ഹല്ലേലൂയ. അതെ, ഈ ദൈവം വർത്തമാന കാലഘട്ടത്തിൽ പ്രവർത്തിച്ചെങ്കിൽ, ഭാവി കാലത്ത് നിനക്ക് വേണ്ടി ഒരു നല്ല അവസരവും വെച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇത് രണ്ടുമല്ല ഇന്നത്തെ നിന്റെ പ്രശ്നത്തെയും പരിഹരിക്കുവാൻ അവന് കഴിയും.
ഇന്നത്തെ നിന്റെ പ്രശ്നത്തെയും പരിഹരിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ മോർ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നല്ലവനായിരുന്നുവെങ്കിൽ അവൻ ഇന്നും നല്ലവനാണ്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല, ഭാവി കാലങ്ങളിൽ മാത്രമല്ല, അവൻ ഇന്നും നമ്മുടെ ഡേ ടു ഡേ അഫേഴ്സിൽ ആ ദൈനംദിന അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മളെ സഹായിപ്പാൻ ശക്തനാണ്. എത്ര പേര് വിശ്വസിച്ചേറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പേർക്ക് തങ്ങളെ തന്നെ വചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും? ഹല്ലേലൂയ. അവൻ വിശ്വസ്തൻ. ആ വിശ്വസ്തനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയിൽ നിറഞ്ഞ ഒരു ജീവിതാനുഭവത്തിന്റെ സാക്ഷികളായി തകർന്നു പോകുന്ന ഈ ലോകത്തിൻ്റെ ജീവിപ്പാൻ സാക്ഷികളായി നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനെയും സഭയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.